الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، فيا إخواني في الله، إن نمر تارتس يانو ديشك النبي سيام حيض الله أرتب غاريا يستريك قرآن بارايانا تيان بادون دو إن الله بيشيامان പണ്ഡിതന്മാർ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഹൈളായ ഹൈളുള്ള സ്ത്രീ ആർത്തവകാരിയായ സ്ത്രീ ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം. പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹൈളുള്ള സ്ത്രീ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ തെളിവായി സ്വീകരിച്ചിട്ടുള്ള ഹദീസുകൾ ഇപ്രകാരം ഒരു ഹദീസ് കാണാൻ സാധിക്കും. ലാ തഖ്റഇൽ ഹായിദു വലൽ ജുനുബു ശൈഅൻ മിനൽ ഖുർആൻ. ആർത്തവകാരിയും അതുപോലെ തന്നെ ജനാബത്തുകാരനും ജനാബത്ത് ബാധിച്ചിട്ടുള്ള പുരുഷന്മാരും ഖുർആനിൽ നിന്ന് ഒന്നും പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസാണ്. ആർത്തവകാരി ഖുർആൻ ഓതാൻ പാടില്ല എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഹദീസ് ദുർബലമാണ്. എത്രത്തോളം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു സൈമ റഹിമഹുള്ളയൊക്കെ പറഞ്ഞു, വഹുവ ഹദീസുൻ ളഈഫുൻ ബിത്തിഫാഖി അഹ്ലിൽ മഅരിഫത്തി ബിൽ ഹദീസ്. അത് ദുർബലമായ ഹദീസാണ്. ഹദീസിനെ കുറിച്ച് അറിവുള്ള ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെ ഇത്തിഫാക്കോടുകൂടി അവർക്ക് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് ദുർബലമായ ഹദീസാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാമും അതുപോലെ തന്നെ ഇമാം മാലിക്കിൻ്റെ ഒക്കെ മദ്ഹബ് ഈ ഹൈളുള്ള സ്ത്രീ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ്. അതാണ് അവർക്കത് അനുവദനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അഭിപ്രായമാണ് ശരിയോടെ ഏറ്റവും അടുത്തത് എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഷെയ്ഖ് സുലൈമാൻ ഇബ്നു സലീമില്ല അർഹൈലി ഹഫിളഹുള്ള കഴിഞ്ഞ ആഴ്ച നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അള്ളാ ഈ ഒരു വിഷയത്തിലും ഷെയ്ഖിൻ്റെ ഒരു സംസാരം നമ്മൾ ഇവിടെ കേൾപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ അതിൻ്റെ പരിഭാഷ നമ്മൾ അതിനുശേഷം നിർവഹിക്കുന്നതാണ്. ഇവിടെ ആർത്തവകാരി ഖുർആൻ പാരായണം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, അവർക്കത് അനുവദനീയമാണ് എന്നുള്ള അഭിപ്രായമാണ് ശരിയോടടുത്തത് എന്ന് പറയാനുള്ള കാരണങ്ങളിൽ പണ്ഡിതന്മാർ പലരും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തെളിവുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണ്. സഹീഹായ സരീഹായ വ്യക്തമായൊരു നസ് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. ആർത്തവകാരി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തമായ തെളിവ് വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇല്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വമ്പിച്ച പ്രതിഫലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം അത് വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം വലിയ പ്രതിഫലമുള്ള ഒരു കാര്യം അത് ചെയ്യാൻ പാടില്ല, ഇന്ന സന്ദർഭത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പലരും ജനാബത്തും അതുപോലെ തന്നെ ഹൈബും അതിനെ ഖിയാസാക്കി പറയാറുണ്ട്. രണ്ടും അതിനെ താരതമ്യം ചെയ്ത് പറയാറുണ്ട്. എന്നാൽ തീർത്തും ജനാബത്തും അതുപോലെ തന്നെ ഈ ഹൈബ് എന്നുള്ള അവസ്ഥയും വലിയ വ്യത്യാസമുള്ള ഒന്നാണ്. ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് കുളിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അവന് കുളിച്ച് വൃത്തിയാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരിക്കലും ഹൈറുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ശുദ്ധിയാകണമെന്ന് തോന്നിയാൽ ആ തോന്നിയത് കൊണ്ട് മാത്രം ശുദ്ധിയാകാൻ സാധ്യമല്ല. ആ ഹൈദ് അതിൻ്റെ രക്തം നിലക്കുന്നത് വരെ അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജനാബത്ത് അങ്ങനെയല്ല, അവന് കുളിച്ച് ശുദ്ധിയാകാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിപ്പിക്കേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ പഠിക്കേണ്ട അവസ്ഥ വരും. ഈ സമയത്ത് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവൾ ഖുർആൻ മറക്കുന്ന, അല്ലെങ്കിൽ ഹിഫ്ള് മറക്കുന്ന അവസ്ഥ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ ഈ ഖുർആൻ പാരായണം ചെയ്യൽ, ആർത്തവകാരിക്ക് ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമാണ് എന്ന പക്ഷക്കാർ ഈ രൂപത്തിലുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു വീക്ഷണമാണ് ശരിയോടടുത്തത് എന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളും ഇവിടെ പറയുന്നത്. ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ് എന്നുള്ള വിഷയം. ഈ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് സുലൈമാൻ ഇബ്നു സലീമില്ല അർ-റുഹൈലി മദീനയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ ഒന്ന് അറബിയിലുള്ള സംസാരം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക.
أصابكم الله يقول السائل ما حكم مس المصحف للحائض سواء كان بحائل أو بدونه وهل لها أن تقرأ وردها من القرآن
تقدم في الفقه أن المصحف لا يمسه إلا طاهر هذا الراجح من أقوال أهل العلم فلا يجوز للجنب أن يمس المصحف مطلقا بل لا يجوز للجنب أن يقرأ القرآن ولو من حفظه ولا يجوز للحائض أن تمس المصحف ويجوز لها أن تقرأ من حفظها وإذا كانت محتاجة للقراءة من المصحف فإنها تقرأ من غير مس إما بأن يقلب لها المصحف يكون عندها صبية أو طفل تأمره أن يقلب المصحف أو بنتها الكبيرة أو زوجها أو نحو ذلك فإن لم يتيسر ذلك فلها أن تقلب المصحف من غير مماسة كان تقلبه بقلم الرصاص أو بالقلم أو نحو ذلك أما أن تلبس القفاز وتقلب مباشرة ففي هذا عندي شبهة وأوصي بترك هذا.
എന്താണ് ശൈഖിനോട് ചോദിക്കുന്ന ചോദ്യവും അതിന് അദ്ദേഹം നൽകുന്ന മറുപടിയും? അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ചോദ്യകർത്താവ് ഇപ്രകാരം ചോദിക്കുന്നു, ആർത്തവകാരിക്ക് മുസ്ഹഫ് സ്പർശിക്കുന്നതിന്റെ വിധി എന്താണ്? ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം മുസ്ഹഫ് തൊടുക, സ്പർശിക്കുക എന്നതിന്റെ വിധി എന്താണ്? അത് മറയോടുകൂടിയാണെങ്കിലും അല്ലെങ്കിലും നേരിട്ട് മുസ്ഹഫ് സ്പർശിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറ വെച്ചിട്ടോ അങ്ങനെ സ്പർശിക്കുക, ഇതിന്റെ വിധി എന്താണ്? അവർക്ക് ഖുർആനിൽ നിന്ന് അവൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഭാഗം, അതിനാണ് വിറുദ് എന്ന് പറയുന്നത്. വിറുദ് എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരു അറിയപ്പെട്ടൊരു ഭാഗം, ഖദ്റുൻ മഅലൂം, അതിനാണ് വിറുദ്. അത് അവൾക്ക് പാരായണം ചെയ്യാൻ പാടുണ്ടോ? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരു ഭാഗം അവൾക്ക് ഈ ആർത്തവ സമയത്ത് പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ഷെയ്ഖിനോട് ചോദിക്കുന്നത്. അതിന് ശേഖന്റെ മറുപടി, ഫിഖ്ഹിന്റെ ദർശിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ശുദ്ധിയുള്ളവനല്ലാതെ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല, നേരിട്ട് സ്പർശിക്കാൻ പാടില്ല എന്ന കാര്യം. ഇതാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം, വീക്ഷണം, റാജിഹായ പ്രബലമായ അഭിപ്രായം. ജനാബത്തുകാർക്ക് ഖുർആൻ സ്പർശിക്കാൻ പാടില്ല, മുത്തലഖൻ നിരുപാധികമായി അവർക്കത് പാടില്ല. ജനാബത്തുകാർക്ക് ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. മാത്രമല്ല, ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം ചെയ്യാനും പാടില്ല. അത് അവന്റെ ഹിഫ്ളിൽ നിന്നുള്ളതാണെങ്കിലും, അവൻ മനഃപ്പാടമാക്കിയതാണെങ്കിൽ കൂടി ജനാബത്തുകാരൻ ആ അവസ്ഥയിൽ ഖുർആൻ ചെയ്യാൻ പോലും പാടില്ല. ഖുർആൻ തൊടാൻ പാടില്ല നിരുപാധികമായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹിഫ്ളിൽ നിന്നും ജനാബത്തുകാരൻ ഓടാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് പറയുന്നത്. ആർത്തവകാരിക്ക് മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം മുസ്ഹഫ് നേരിട്ട് തൊടാൻ പാടില്ല. എന്നാൽ അവൾക്ക് അവളുടെ മനഃപ്പാടത്തിൽ നിന്ന്, ഹിഫ്ളിൽ നിന്ന് പാരായണം ചെയ്യാവുന്നതാണ്. അവരുടെ ഹിഫ്ദിൽ നിന്ന് അവൾ മനഃപ്പാഠമാക്കിയതിൽ നിന്ന് അവൾക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഖുർആൻ നേരിട്ട് തൊടാൻ പാടില്ല എന്നുള്ളതാണ് വിഷയം. ഇനി മുസ്ഹഫിൽ നിന്ന് ഓതാൻ അവൾ ആവശ്യക്കാരിയാണ് എങ്കിൽ അവൾക്ക് മുസ്ഹഫ് സ്പർശിക്കാതെ നേരിട്ട് തൊടാതെ ഓതാവുന്നതാണ്. ഒന്നുകിൽ മറ്റൊരാളുടെ സഹായത്താൽ മുസ്ഹഫ് മറിക്കപ്പെടുന്ന ഒരവസ്ഥ, അഥവാ ഒരു അടുത്തൊരു ചെറിയ പെൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടിയുണ്ട്, അവരോട് മുസ്ഹഫ് മറിച്ചു തരാൻ കൽപ്പിക്കുകയും അങ്ങനെ പാരായണം ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ വലിയ ഒരു പെൺകുട്ടി, അവരുടെ പെൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭർത്താവുണ്ട്, അതുപോലെയുള്ള ആളുകളുണ്ട്, അവരോട് എന്ത് ചെയ്യുക, അവരോട് മറിച്ചു തരാൻ ആവശ്യപ്പെടുക. നേരിട്ട് അവർ ഖുർആൻ സ്പർശിക്കാതെ ഭർത്താവിനോടോ അല്ലെങ്കിൽ അവളുടെ മക്കളോടോ ആ ഖുർആൻ ഒന്ന് മറിച്ചു തരാൻ ആവശ്യപ്പെട്ട് ഖുർആൻ നേരിട്ട് അവൾ സ്പർശിക്കാതെ പാരായണം ചെയ്യുന്ന, അത് പാരായണം ചെയ്യുക എന്നുള്ളതും അവർക്ക് പറ്റുന്ന കാര്യമാണ്. ഖുർആനെ തൊട എന്നുള്ളതാണ് വിഷയം. അവർക്ക് ഹിഫ്ദിൽ നിന്ന് മനഃപാഠമുള്ളത് പാരായണം ചെയ്യാം, അതുപോലെ തന്നെ ഖുർആൻ സ്പർശിക്കാതെ ഖുർആനിന്റെ പേജുകൾ മറ്റുള്ളവരുടെ സഹായത്താൽ മറിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാകുകയും ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അത് മറിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റാളുകൾ മറിച്ചു കൊടുക്കുന്ന അവസ്ഥ. നേരിട്ട് അവർ മുസ്ഹഫ് സ്പർശിക്കുന്നില്ല, അങ്ങനെയും അവർക്ക് ഓതാവുന്നതാണ്. ഇനി അതിന് സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറിച്ചു നൽകുക എന്നുള്ളത് അതിനൊരു സൗകര്യം അവർക്കില്ലെങ്കിൽ, അവർക്ക് മുസ്ഹഫ് നേരിട്ട് സ്പർശിക്കാതെ മറിക്കാവുന്നതാണ്. ഖുർആൻ നേരിട്ട് കൈ സ്പർശിക്കാതെ മറിക്കാവുന്നത് ഏതുപോലെ, പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ അതുപോലെയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് പേജുകൾ മറിച്ച് നേരിട്ട് ആ മുസ്ഹഫ് സ്പർശിക്കുന്ന അവസ്ഥയില്ലാതെ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് പേജുകൾ മറിച്ച് അവൾക്ക് ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്, അതും അനുവദനീയമാണ് എന്നാണ് സുലൈമാൻ റഹൈ റഹ്മത്തുള്ളാഹി പറയുന്നത്. എന്നാൽ അവസാനമായി അദ്ദേഹം പറയുന്നത്, സ്ത്രീകൾ കയ്യുറ കുഫാസ് ഉപയോഗിച്ച് ഒരു കയ്യുറ ധരിച്ച് എന്നിട്ട് ഖുർആന്റെ പേജുകൾ, മുസ്ഹഫിന്റെ പേജുകൾ മറിച്ച് ഖുർആൻ പാരായണം ചെയ്യുക എന്നതിൽ എനിക്കൊരു ശുബ്ഹത്തുണ്ട്, സംശയമുണ്ട്. അത് ഒഴിവാക്കാനാണ് ഞാൻ ഉപദേശിക്കുന്നത്. അത് അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് ഞാൻ വസിയത്ത് നൽകുന്നത്. കയ്യുറ ധരിച്ചിട്ട്, ആ കയ്യുറ ധരിച്ച് പിന്നെ നേരിട്ട് ഇങ്ങനെ ഖുർആന്റെ പേജുകൾ, മുസ്ഹഫിന്റെ പേജുകൾ ഇങ്ങനെ മറിച്ചോതുക എന്നുള്ളത് അത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഞാൻ ഉപദേശിക്കുന്നത് എന്നാണ് ഷെയ്ഖ് അവസാനമായി പറയുന്നത്. ഇതാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഹിഫ്ബിൽ നിന്നോ അല്ലെങ്കിൽ ഖുർആൻ നേരിട്ട് സ്പർശിക്കാതെ മറ്റുള്ളവരുടെ സഹായത്താൽ പേജുകൾ മറിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും അല്ലെങ്കിൽ പേനയോ പെൻസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറിച്ച് അവർക്ക് ഖുർആൻ ഓതാവുന്നതാണ്. ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു നിലക്കും ഖുർആൻ സ്പർശിക്കാനോ അവൻ്റെ ഹിഫ്ബിൽ നിന്ന് പോലും ഓതാനോ പാടില്ല എന്ന് ഷെയ്ഖ് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. പിന്നെ കുഫാസിന്റെ, അഥവാ സ്ത്രീ കയ്യുറ ഉപയോഗിച്ച് എന്നിട്ട് പേജുകൾ അവർ തന്നെ മറിക്കുന്ന അവസ്ഥ, അങ്ങനെ ഖുർആൻ ഓതുന്നത് ആ വിഷയത്തിൽ ഷെയ്ഖ് ശുബ്ഹത്തുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയമുണ്ട്. അത് ഒഴിവാക്കാനാണ് ഷെയ്ഖ് ഉപദേശിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്. ഇസ്ലാമിക ഫത്വകൾ എന്ന് പറഞ്ഞുകൊണ്ട് 25-ാമത്തെ ഫത്വകളാണ്, അത് 25-ാമത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. സഹോദരങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ ഫത്വകളല്ല ഇത്, ഒരിക്കലും അതിന് യോഗ്യനായൊരു വ്യക്തിയുമല്ല ഞാൻ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ അത് പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഫത്വ കൊടുക്കുക എന്ന്, ഇസ്ലാമിക ഫത്വകൾ എന്ന് പറയുമ്പോൾ ഇത് ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ ഫത്വയായി ഒരിക്കലും ഒരാളും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ധരിച്ചിട്ടുണ്ടാവുകയില്ല എങ്കിലും വല്ല രൂപത്തിലും സംശയമുണ്ടെങ്കിൽ ഒരിക്കലും അതങ്ങനെ മനസ്സിലാക്കരുത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഫത്വകൾ, സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഫത്വകൾ അത് പരിഭാഷപ്പെടുത്തുന്നു, അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്താറില്ല, ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹു നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.